ശുദ്ധ മത്തായി 17:1-8, മർക്കോസ് 9:2-8, ലൂക്കോസ് 9:28-36. വിജനമായ ഒരു മലയിലേക്ക് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നീ മൂന്ന് ശിഷ്യന്മാരെയും കൂട്ടി വയലുകൾക്കക്കരെ പരുക്കൻ പാതയിലൂടെ യേശു നടന്നുപോയപ്പോൾ നേരം എരിഞ്ഞടങ്ങുകയായിരുന്നു. കർത്താവും ശിഷ്യന്മാരും പകൽ മുഴുവനും യാത്ര ചെയ്തും പഠിപ്പിച്ചും സമയം ചിലവഴിച്ചിരുന്നതിനാൽ മലകയറ്റം വളരെ ആയാസകരമായി അനുഭവപ്പെട്ടു. മാനസികവും ശാരീരികവുമായ തളർച്ച അനുഭവപ്പെട്ടു. മാനസികവും ശാരീരികവുമായ തളർച്ച അനുഭവിച്ചിരുന്ന ശിഷ്യന്മാർക്ക് യേശു ആശ്വാസം പകർന്നു. മനുഷ്യ ശരീരം ധരിച്ചിരുന്ന കർത്താവിനും ക്ഷീണം അനുഭവപ്പെട്ടു. അസ്തമയ സൂര്യൻ്റെ ചെങ്കതിരുകൾ അപ്പോഴും മലമുകളിൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും സഞ്ചരിച്ചിരുന്ന പാതയെ പോക്കുവെയിൽ പ്രകാശിപ്പിച്ചു. എന്നാൽ താമസമന്യേ മലയിൽ അന്ധകാരം പരന്നു. സൂര്യൻ പശ്ചിമ ചക്രവാളത്തിൽ മറഞ്ഞു. യേശുവിനെയും ശിഷ്യന്മാരെയും അന്ധകാരം പൊതിഞ്ഞു. ദുഃഖങ്ങൾ പേർന്ന അവരുടെ ജീവിതത്തിന് തുല്യമായിരുന്നു അവരെ ആവരണം ചെയ്ത അന്ധകാരം. എങ്ങോട്ടാണ് ഗുരു പോകുന്നതെന്ന് ചോദിക്കുവാനുള്ളതായ ധൈര്യം ശിഷ്യന്മാർക്കുണ്ടായിരുന്നില്ല. പലപ്പോഴും രാത്രി മുഴുവനും പ്രാർത്ഥിപ്പാനായി യേശു മലയിൽ പോയിട്ടുണ്ട്. മലയെയും താഴ്വരയെയും സൃഷ്ടിച്ച കർത്താവ് പ്രകൃതിയിലെ ശാന്തത ഇഷ്ടപ്പെട്ടിരുന്നു. കർത്താവ് നയിച്ച പാതയിലൂടെ ശിഷ്യന്മാർ പിഞ്ചെന്നു. കർത്താവിന് തന്നെ വിശ്രമം ആവശ്യമായിരിക്കെ തങ്ങളെ എന്തിന് ഈ മലയിൽ കൊണ്ടുവന്നുവെന്ന് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു. ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ ഇനിയും മുന്നോട്ട് പോകേണ്ട എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അവരിൽ നിന്ന് അല്പം അകലെ മാറി ദുഃഖം ശീലിച്ചവനായ കർത്താവ് കരച്ചിലിനോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥന കഴിച്ചു. മനുഷ്യവർഗത്തിനു വേണ്ടി താൻ അനുഭവിക്കാൻ പോകുന്ന പങ്കപ്പാടുകൾ സഹിപ്പാൻ ആവശ്യമായ ശക്തിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. പിതാവിൽ നിന്ന് തനിക്ക് ശക്തി ആവശ്യമായിരുന്നു. തനിക്ക് നേരിടാൻ പോകുന്ന കഠിന പരിശോധനകളിൽ വിജയം പ്രാപിപ്പാൻ അതുമാത്രമായിരുന്നു ഏകമാർഗം. ശിഷ്യന്മാർക്ക് വേണ്ടിയും യേശു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ ആമഗ്നനായിരുന്ന യേശുവിനെ ഹിമകർണങ്ങൾ ആവരണം ചെയ്തു. എന്നാൽ യേശു അത് ഗണ്യമാക്കിയില്ല. യേശുവിന് ചുറ്റും അന്ധകാരം പടർന്നിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. ശിഷ്യന്മാരും ആദ്യം യേശുവിനോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകി. എന്നാൽ അല്പസമയത്തിനുള്ളിൽ ശാരീരിക ക്ഷീണം അവരെ കീഴടക്കി. അവർ ഗാഢനിദ്രയിൽ പതിച്ചു. തന്നോടുകൂടി പ്രാർത്ഥിക്കുന്നതിനായിരുന്നു ശിഷ്യന്മാരെ തന്നോടുകൂടെ കൊണ്ടുപോയത്. യേശു പ്രാർത്ഥിച്ചത് ശിഷ്യന്മാർക്ക് വേണ്ടിയായിരുന്നു. അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും ദുഃഖ വിമുക്തരാക്കുന്നതിനും യേശു ആഗ്രഹിച്ചു. ആ മലയിൽ നടക്കുവാൻ പോകുന്ന കാഴ്ച എല്ലാവർക്കും താൻ കൊണ്ടുപോയിരുന്ന ശിഷ്യന്മാർക്ക് പോലും വഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഗെത്സെമനയിൽ തൻ്റെ വേദനയ്ക്ക് സാക്ഷ്യം നിൽക്കുവാൻ പോകുന്ന മൂവരെയാണ് തന്നോടൊത്ത് ഈ മലയിലേക്ക് കൊണ്ടുപോകുവാൻ യേശു തുനിഞ്ഞത്. ലോകമുണ്ടാകുന്നതിന് മുമ്പ് തനിക്ക് പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. താൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും താൻ അനുഭവിക്കാൻ പോകുന്ന ക്രൂശ്മരണം രക്ഷാപദ്ധതിയുടെ ഭാഗമാണെന്നും ഈ മൂവരെയും ബോധ്യപ്പെടുത്തുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും പിതാവിനോട് യാചിച്ചു. യേശുവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കല്ലുകൾ നിറഞ്ഞ മരുഭൂമിയിൽ യേശു കുമ്പിട്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നു. സ്വർഗീയ ശോഭ ആ കുന്നിൻമുകളിലേക്ക് താണിറങ്ങി. കർത്താവിൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ടു. തന്നിലുള്ള ദൈവമഹത്വം മനുഷ്യത്വത്തിലൂടെ മിന്നിത്തിളങ്ങി. ഉയരത്തിൽ നിന്ന് വന്ന ശോഭയെ യേശുവിലെ മനുഷ്യത്വം സ്വീകരിച്ചു. സാഷ്ടാംഗം കിടന്നിരുന്ന യേശു എഴുന്നേറ്റു. ദൈവതുല്യമായ പ്രഭാവത്തോടെ യേശു നിന്ന് തന്നിലുണ്ടായിരുന്ന ദുഃഖം തന്നെ വിട്ടുപോയി. യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. തൻ്റെ വസ്ത്രം വെളിച്ചം പോലെ പ്രകാശിച്ചു. ആ കുന്നിനെ മുഴുവൻ പ്രകാശത്തിൽ മുക്കിയ ശോഭ ശിഷ്യന്മാർ കണ്ടു. അത്ഭുത സംഭ്രമങ്ങളോടെ ഗുരുവിൻ്റെ മുഖത്തേക്ക് അവർ നോക്കി. തങ്ങളുടെ കണ്ണുകൾക്ക് ആ പ്രകാശം വഹിക്കാമെന്നായപ്പോൾ യേശു തനിച്ചല്ല എന്നവർ മനസ്സിലാക്കി. യേശുവിനോട് സംസാരിച്ചുകൊണ്ട് അവിടെ രണ്ട് സ്വർഗീയന്മാർ നിൽപ്പുണ്ടായിരുന്നു. സിനായി വെച്ച് ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച മോശയും മരണം ആസ്വദിക്കാതെ സ്വർഗം പോകിയ ഏലിയാവുമായിരുന്നു അവർ എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിസ്ഗ മലയിൽ നിന്നുകൊണ്ട് മോശ വാഗ്ദത്ത ഭൂമിയെ നോക്കിക്കണ്ടു. മെരീബയിൽ വെച്ച് താൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായി മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാനുള്ളതായ പദവി നഷ്ടപ്പെട്ടു. ഇസ്രായേലിലെ ഗോത്രങ്ങളെ അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിപ്പാനുള്ളതായ അവകാശം മോശയ്ക്ക് നഷ്ടമായി. ഞാൻ കടന്നിയെന്ന് യോർദാനക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ. 3:25 മോശയുടെ അപേക്ഷ നിരാകരിക്കപ്പെട്ടു. 40 വർഷം കഷ്ടതയുടെ തീച്ചുളയിലൂടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഒരു ശവക്കുഴി ആയിരുന്നു പ്രതിഫലം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവൻ Ephesians 3:20 തൻ്റെ ദാസൻ്റെ പ്രാർത്ഥന കേട്ടു. മോശ മരണത്താൽ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നീക്കപ്പെട്ടുവെങ്കിലും തൻ്റെ മൃതശരീരം ശവക്കുഴിയിൽ കിടത്തുവാനായിരുന്നില്ല ദൈവത്തിൻ്റെ പ്ലാൻ. ക്രിസ്തു മോശയ്ക്ക് ജീവൻ നൽകി. മോശയുടെ പാപം നിമിത്തം സാത്താൻ മോശയുടെ ശരീരത്തിനു വേണ്ടി വാദിച്ചുവെങ്കിലും ജീവനായകനായ ക്രിസ്തു അവനെ ശവക്കല്ലറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. യൂദ 9 പാപത്തിന്മേലും മരണത്തിന്മേലുമുള്ള ക്രിസ്തുവിൻ്റെ വിജയത്തിന് ഒരു സാക്ഷിയായിരുന്നു മരുഭൂമിയിൽ മോശ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ കല്ലറയിൽ നിന്ന് പുറത്തു വന്നവരെ മോശ പ്രതിനിധീകരിച്ചു. മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ് കർത്താവിൻ്റെ രണ്ടാം വരവിൽ ജീവനോടെ ഇരുന്ന് മരുരൂപപ്പെടുന്നവരെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഇമർത്യമായത് അമർത്യത്തെയും ധരിക്കണം. 1 കൊരിന്ത്യർ 15:51-53. ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുമ്പോൾ സ്വർഗീയ തേജസ് ധരിച്ചിരിക്കുന്നവനായി കാണപ്പെടും. തിരുവെഴുത്തുകൾ പറയുന്നത് തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ ദൂതന്മാരുമായി അവൻ വീണ്ടും വരും. Hebrews 9:28, Mark 8:38. ശിഷ്യന്മാർക്ക് ക്രിസ്തു നൽകിയ വാഗ്ദത്ത് നിറവേറി. ആ മലയുടെ നിറകയിൽ വെച്ച് ഭാവിയിൽ സ്ഥാപിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ മഹത്വരാജ്യത്തെ ഒരു ചെറിയ തോതിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു. രാജാതിരാജനായ ക്രിസ്തു, മരിച്ച് ഉയർത്തെഴുന്നേറ്റവരെ സഹർഷീകരിക്കുന്ന മോശ, രൂപാന്തരപ്പെടുന്ന വിശുദ്ധന്മാരെ പ്രതിനിധീകരിക്കുന്ന ഏലിയാവ്, ഇവർ മൂവരും ഒരുവാനുള്ള മഹത്വത്തിലെ അംഗങ്ങളാണ്. ഇപ്രകാരമെല്ലാം പഠിപ്പിച്ചിട്ടും ശിഷ്യന്മാർ യേശുവിൻ്റെ രാജ്യത്തെ പൂർണ്ണമായി ഗ്രഹിച്ചില്ല എങ്കിലും സൗമ്യനും താഴ്മയുള്ളവനും ക്ഷമാശീലനുമായ കർത്താവിന് ലഭിച്ച ബഹുമതിയിൽ അവർ സന്തോഷിച്ചു. ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുവാനാണ് ഏലിയാവ് വന്നതെന്ന് ശിഷ്യന്മാർ കരുതി. ഉടനെ തന്നെ മശിഹായുടെ രാജ്യം സ്ഥാപിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. തങ്ങളിലുള്ള ഭയവും സംശയവും തങ്ങളിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റപ്പെടുവാനും ദൈവമഹത്വം അവിടെ തുടർന്ന് നിൽക്കുവാനും അവർ ആഗ്രഹിച്ചു. പത്രോസ് ഉടനെ പറഞ്ഞു, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയാവിനും. തങ്ങളുടെ ഗുരുവിനെ സംരക്ഷിപ്പാനാണ് മോശയെയും ഏലിയാവിനെയും അയച്ചതെന്നും ശിഷ്യന്മാർ വിശ്വസിച്ചു. മാത്രമല്ല, യേശുവിൻ്റെ അധികാരം സ്ഥാപിക്കാനാണ് അവർ വന്നതെന്നും അവർ കരുതി. എന്നാൽ യേശുവിൻ്റെ കിരീടാധാരണത്തിന് മുമ്പേ കുരിശിൻ്റെ അനുഭവം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ക്രിസ്തു രാജാവായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് യെരുശലേമിൽ വെച്ച് മരണത്തിൻ്റെ കയ്പ് നീർ കുടിക്കേണ്ടതായിരുന്നു. ഏലിയാവിൻ്റെയും മോശയുടെയും വരവിൻ്റെ ഉദ്ദേശം അതായിരുന്നു. പൂർണ്ണ മനുഷ്യനായി മനുഷ്യവർഗത്തിൻ്റെ പാപവും അതിൻ്റെ ഫലങ്ങളും വഹിച്ച് യേശു മനുഷ്യരുടെ ഇടയിൽ പാർത്തു. വരുമാൻ പോകുന്ന ക്രൂശ് മരണത്തിൻ്റെ നിഴലിൽ യേശു നിന്നപ്പോൾ യേശു ഏകനായിരുന്നു. ആ ഏകാന്തത അകറ്റുവാനാണ് മോശയും ഏലിയാവും വന്നത്. സ്വർഗത്തിൽ വസിക്കുന്ന ദൂതന്മാരെയല്ല യേശുവിനെ ധൈര്യപ്പെടുത്തുവാൻ അയച്ചത്. ഭൂമിയിൽ വെച്ച് കഠിന ശോധനകൾ അനുഭവിച്ചവരായിരുന്നു മോശയും ഏലിയാവും. അവർ ഇരുവരും ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരായിരുന്നു. മാനവരക്ഷയ്ക്ക് അവരും ക്രിസ്തുവിനെ പോലെ ആഗ്രഹിച്ചു. മോശ ഇസ്രായേലിന് വേണ്ടി ദൈവത്തോട് യാചിച്ചു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. Purappadu 32:32. ഏലിയാവും ആത്മാവിൻ്റെ ഏകാന്തത ചുചിച്ചറിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. 3.5 വർഷത്തോളം നീണ്ടു നിന്ന അക്ഷാമകാലത്ത് സ്വരാജ്യത്തിൻ്റെ വെറുപ്പും വിദ്വേഷവും ഏലിയാവ് ചുചിച്ചറിഞ്ഞു. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു. ദുഃഖവും പൂണ്ട് ഏലിയാവ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗസിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന ഏതൊരു ദൂതനേക്കാളും മനുഷ്യഹൃദയം നല്ലവണ്ണം അറിയാവുന്ന ഈ 2 വ്യക്തികളെയാണ് ദൈവം തിരഞ്ഞെടുത്തു യേശുവിൻ്റെ അരികിൽ എത്തിച്ചത്. ലോകത്തിൻ്റെ പ്രത്യാശയും മാനവജാതിയുടെ വീണ്ടെടുപ്പുമായിരുന്നു അവരുടെ സംഭാഷണ വിഷയം. ക്രിസ്തുവും സ്വർഗത്തിൽ നിന്ന് വന്നവരും തമ്മിലുള്ള സംഭാഷണം ഉറങ്ങിപ്പോയ ശിഷ്യന്മാർ കേട്ടില്ല. ക്രിസ്തുവിൻ്റെ പങ്കപ്പാടുകളെക്കുറിച്ചുള്ള അറിവും അതിനുശേഷം ക്രിസ്തുവിന് ലഭിക്കാൻ പോകുന്ന മൗത്വത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും അവർക്ക് നഷ്ടപ്പെട്ടു. ഈ അറിവ് അവർക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. സ്വയത്യാഗത്തിൽ കൂടി തങ്ങളുടെ സ്വന്തമായി തീരുമായിരുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. ഈ ശിഷ്യന്മാർ വിശ്വസിക്കുവാൻ മടി കാണിച്ചു. സ്വർഗം അവർക്ക് നൽകുവാൻ ആഗ്രഹിച്ച സമ്പത്തിനെ അവർ വിലമതിച്ചില്ല. എങ്കിലും അവർക്ക് വെളിച്ചം ലഭിച്ചു. ക്രിസ്തുവിനെ നിരസിച്ച യഹൂദ ജനതയുടെ പാപം സ്വർഗം മുഴുവൻ അറിഞ്ഞുവെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. യേശുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവർക്ക് കൂടുതൽ ഗ്രഹിപ്പാൻ കഴിഞ്ഞു. മനുഷ്യൻ്റെ ഗ്രഹണശക്തിക്ക് അപ്പുറമായ കാര്യങ്ങൾ തങ്ങളുടെ സ്വന്തം കണ്ണുകൾ കാണുകയും സ്വന്തം കാതുകൾ കേൾക്കുകയും ചെയ്തു. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളോ 2 പത്രോസ് 1:16 ആയിരുന്നു അവർ. പ്രവാചകന്മാരും ഗോത്രപിതാക്കന്മാരും സാക്ഷീകരിച്ച മശിഹ യേശുവായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കി. സ്വർഗവും യേശുവിനെ അംഗീകരിച്ചുവെന്നും അവർ ഗ്രഹിച്ചു. മലമുകളിലെ അത്ഭുതരംഗങ്ങൾ ശിഷ്യന്മാർ വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രകാശ ധോരണി ചുരിയുന്ന ഒരു മേഘം അവരുടെ മേൽ വന്നു. മേഘത്തിൽ നിന്ന്, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവികൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. മരുഭൂമിയിൽ ഇസ്രായേലിലെ ഗോത്രങ്ങൾക്ക് മുമ്പായി പോയിരുന്ന മേഘസ്തംഭത്തേക്കാൾ ശോഭയേറിയ മേഘസ്തംഭം അവർ കാണുകയും പർവ്വതങ്ങളെ കുലുക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഭയങ്കര പ്രഭാവത്തോടുകൂടി കേൾക്കുകയും ചെയ്തപ്പോൾ ശിഷ്യന്മാർ സാഷ്ടാംഗം വീണു. യേശു അവരെ അടുത്തുചെന്ന് അവരെ തൊട്ടു. അവരുടെ ഭയം അകറ്റിക്കൊണ്ട് അവർക്ക് പരിചിതമായ ശബ്ദത്തിൽ പറഞ്ഞു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട. അവർ ധൈര്യം സംഭരിച്ചുകൊണ്ട് കണ്ണുയർത്തി നോക്കിയപ്പോൾ സ്വർഗീയ ശോഭ മാഞ്ഞിരുന്നു. ഏലിയാവിൻ്റെയും മോശയുടെയും രൂപങ്ങൾ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. അവർ യേശുവിനോടുകൂടെ ആ മരമുകളിൽ അവശേഷിച്ചു.